പ്രഭാഷകന്റെ പുസ്തകം 21-ാം അധ്യായം. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്ത് എന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്. അത് ജീവനപഹരിക്കും. നിയമലംഘന ഇരുവായുധല വാൾ പോലെയാണ്. അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. ഭീകരതയും അക്രമവും ധനം നശിപ്പിക്കുന്നു. അതുപോലെ അഹങ്കാരിയുടെ ഭവനം ശൂന്യമായിത്തീരുന്നു. ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അവന് നീതി ലഭിക്കാൻ വൈകുകയില്ല. ശാസന വെറുക്കുന്നവൻ പാപിയുടെ വഴിയിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു. വാക്ചാതുര്യമുള്ളവൻ പ്രശസ്തി നേടുന്നു. ജ്ഞാനി തന്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു. അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തന്റെ ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. ദുഷ്ടരുടെ സമൂഹം ചണനാരു കൂട്ടിവെച്ചതുപോലെയാണ്. അവർ അഗ്നിയിൽ എരിഞ്ഞു തീരും. പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു. അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. നിയമവിധേയൻ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. ജ്ഞാനം ദൈവഭക്തിയിൽ പൂർണ്ണമാകുന്നു. ബുദ്ധിസാമർഥ്യമില്ലാത്തവനെ പഠിപ്പിക്കുക സാധ്യമല്ല. എന്നാൽ നീരസം വളർത്തുന്ന ഒരുതരം സാമർഥ്യമുണ്ട്. ബുദ്ധിമാന്റെ ജ്ഞാനം കവിഞ്ഞൊഴുകുന്ന നദി പോലെ പെരുകുന്നു. അവന്റെ ഉപദേശം വറ്റാത്ത നീരുറവയാണ്. ഫോഷന്റെ മനസ്സ് ഓട്ടകലം പോലെയാണ്. അതിൽ അറിവ് തങ്ങി നിൽക്കുകയില്ല. അറിവുള്ളവൻ ജ്ഞാനസൂക്തങ്ങൾ കേൾക്കുമ്പോൾ അവയെ പുകഴ്ത്തുകയും പരിപുഷ്ടമാക്കുകയും ചെയ്യും. ഫോഷൻ അവ പുച്ഛിച്ച് പുറന്തള്ളും. ഫോഷന്റെ സംസാരം ഭാരമുള്ള ചുമട് പോലെയാണ്. ബുദ്ധിമാന്റെ സംഭാഷണം ആനന്ദം ഉളവാക്കുന്നു. സദസ്യർ ബുദ്ധിമാന്റെ സംസാര സ്വാഗതം ചെയ്യുകയും അതേപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു. ഫോഷന് ജ്ഞാനം വീണു തകർന്ന വീട് പോലെയാണ്. അജ്ഞന്റെ അറിവ് പരസ്പരബന്ധമില്ലാത്ത പുലമ്പലാണ്. മൂടന് വിദ്യാഭ്യാസം കാലുകളിൽ ചങ്ങല പോലെയും വലതുകൈയിൽ വിലങ്ങ് പോലെയുമാണ്. ഫോഷൻ ഉറക്കച്ചിരിക്കുന്നു. ബുദ്ധിമാൻ നിശബ്ദം പുഞ്ചിരിക്കുന്നു. ബുദ്ധിമാന് വിദ്യ സ്വർണ്ണാഭരണം പോലെയും വലതുകൈയിൽ വള പോലെയുമാണ്. ഫോഷൻ വീട്ടിലേക്ക് തള്ളിക്കയറുന്നു. അനുഭവ സമ്പന്നൻ ഉപചാരപൂർവം അതിന്റെ മുമ്പിൽ നിൽക്കുന്നു. സംസ്കാര ശൂന്യൻ വീട്ടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു. സംസ്കാര സമ്പന്നൻ പുറത്ത് കാത്തു നിൽക്കുന്നു. വാതിൽക്കൽ ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നത് അപമര്യാദയാണ്. വിവേകി അങ്ങനെ ചെയ്യാൻ ലജ്ജിക്കും. വ്യർത്ഥ ഭാഷകൻ അന്യരുടെ വാക്കുകൾ ആവർത്തിക്കുന്നു. വിവേകി വാക്കുകൾ തൂക്കി ഉപയോഗിക്കുന്നു. ഫോഷന്റെ മനസ്സ് വായിലും ബുദ്ധിമാന്റെ വായ മനസ്സിലുമാണ്. ദൈവഭയമില്ലാത്തവൻ പ്രതിയോഗിയെ ശപിക്കുമ്പോൾ തന്നെ തന്നെയാണ് ശപിക്കുന്നത്. പരദോഷവൻ തന്നെ തന്നെ മലിനനാക്കുന്നു. അവൻ അയൽക്കാർക്ക് നിന്ദ്യനാണ്. ചെളിയിൽ പൂണ്ട കല്ലുപോലെയാണ് അലസൻ. അവന്റെ നിന്ദ്യാവസ്ഥയെ എല്ലാവരും പരിഹസിക്കുന്നു. അലസൻ ശുചിത്വമില്ലാത്ത ചാണകക്കൂനയിലെ ചേർന്ന തുല്യം. അതിനെ സ്പർശിക്കുന്നവൻ കൈ കുടഞ്ഞു കളയുന്നു. ദുർമാർഗിയുടെ പിതാവായിരിക്കുക അപകീർത്തികരമാണ്. പെൺകുട്ടി ജനിക്കുന്ന നഷ്ടമാണ്. വിവേകമുള്ള പുത്രിക്ക് വരനെ ലഭിക്കും. ലജ്ജാകരമായി പ്രവർത്തിക്കുന്ന പുത്രി പിതാവിന് ദുഃഖഹേതുവാണ്. അടക്കമില്ലാത്ത മകൾ പിതാവിനും ഭർത്താവിനും അപകീർത്തി വരുത്തുകയും ഇരുവരാലും വെറുക്കപ്പെടുകയും ചെയ്യുന്നു. അനവസരത്തിൽ പറയുന്ന കഥ വിലാപവേളയിൽ സംഗീതം പോലെയാണ്. എന്നാൽ ജ്ഞാനത്തിന്റെ ശിക്ഷണം എപ്പോഴും ഉചിതമാണ്. മൂടനെ വിദ്യ അഭ്യസിപ്പിക്കുന്നത് പൊട്ടിയ കലത്തിന്റെ കഷണങ്ങൾ ഒട്ടിച്ചു ചേർക്കുന്നത് പോലെയാണ്. അല്ലെങ്കിൽ ഗാഢനിദ്രയിൽ ലയിച്ചവനെ ഉണർത്തുന്നത് പോലെയാണ്. മൂടനോട് കഥ പറയുന്നവൻ അർത്ഥനിദ്രാവസ്ഥയിൽ കഴിയുന്നവനോടാണ് പറയുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് പറഞ്ഞതെന്ന് അവൻ ചോദിക്കും. മരിച്ചവനെ ഓർത്തു കരയുക. അവന്റെ പ്രകാശം അണഞ്ഞുപോയി. ഫോഷനെ ഓർത്ത് കരയുക, അവന്റെ ബുദ്ധി കെട്ടുപോയി. മരിച്ചവനെ ഓർത്ത് ഏറെ കരയേണ്ട, അവന് വിശ്രമം ലഭിച്ചു. ഫോഷന്റെ ജീവിതം മരണത്തേക്കാൾ കഷ്ടമാണ്. മരിച്ചവന് വേണ്ടിയുള്ള വിലാപം 7 ദിവസം കൊണ്ട് അവസാനിക്കുന്നു. ഫോഷന് വേണ്ടിയോ ദൈവഭയമില്ലാത്തവന് വേണ്ടിയോ ഉള്ളത് അവന്റെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നു. മൂടനുമായി അധികം സംസാരിക്കുകയോ ബുദ്ധിശൂന്യനെ സന്ദർശിക്കുകയോ അരുത്. അവനിൽ നിന്ന് അകന്നു നിൽക്കുക, അവൻ നിന്നെ കുഴപ്പത്തിലാക്കും. തന്നെ തന്നെ കുടഞ്ഞ് അവൻ നിന്റെ മേൽ ചെളി തെറിപ്പിക്കും. അവനെ ഒഴിവാക്കുക, നിനക്ക് സ്വസ്ഥത ലഭിക്കും. അവന്റെ ഫോഷത്ത് നിന്നെ വലയ്ക്കുകയില്ല. ഈയത്തേക്കാൾ ഭാരമുള്ളത് എന്താണ്? അതിന്റെ പേര് ഫോഷനെന്നല്ലാതെ മറ്റെന്താണ്? മണലും ഉപ്പും ഇരുമ്പുകട്ടിയും ഫോഷനേക്കാൾ എളുപ്പത്തിൽ വഹിക്കാവുന്നതാണ്. കെട്ടിടത്തിന്റെ ശക്തിയായി ഉറപ്പിച്ചിരിക്കുന്ന ഉത്തരം ഭൂമി കുലുക്കത്തിലും ഇളകുകയില്ല. ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏത് വിപത്സന്ധിയിലും കുലുങ്ങുകയില്ല. ബുദ്ധിപൂർവമായ ചിന്തയിൽ ഉറപ്പിച്ച മനസ്സ് സ്തൂപനരയിലെ വെൺകളി അലങ്കാരം പോലെയാണ്. മലമുകളിലെ വേലി കാറ്റത്തിളകി പോകുന്നത് പോലെ മൂഢലക്ഷ്യമുള്ള അധീര മനസ്സ് അപകടത്തിൽ ചഞ്ചലമാകും. കണ്ണിൽ കുത്തിയാൽ അശ്രുക്കൾ ഒഴുകും, ഹൃദയം നോവിച്ചാൽ വികാരം പ്രകടമാകും. പക്ഷികളെ എറിഞ്ഞാൽ അവ ഭയപ്പെട്ട് പറന്നുപോകും. സ്നേഹിതനെ നിന്ദിച്ചാൽ സൗഹൃദം അവസാനിക്കും. സ്നേഹിതനെതിരെ നീ വാളെടുത്തു പോയാൽ പോലും നിരാശനാകേണ്ട, സൗഹൃദം വീണ്ടെടുക്കാൻ സാധിക്കും. സ്നേഹിതനെതിരെ നീ സംസാരിച്ചാലും അസ്വസ്ഥനാകേണ്ട, അനുരഞ്ജന സാധ്യതയുണ്ട്. എന്നാൽ നിന്ന, ധിക്കാരം, രഹസ്യം വെളിപ്പെടുത്തൽ, ചതി എന്നിവ സ്നേഹിതരെ ഓടിച്ചു കളയുന്നു. അയൽക്കാരന്റെ ദാരിദ്ര്യത്തിൽ അവന്റെ വിശ്വാസം ആർജിച്ചാൽ അവന്റെ ഐശ്വര്യത്തിൽ നിനക്കും പങ്കുചേരാം. കഷ്ടകാലത്ത് അവനോട് ചേർന്ന് നിന്നാൽ അവന്റെ അവകാശത്തിൽ നിനക്കും പങ്കാളിയാകാം. തീച്ചൂളിയിൽ നിന്ന് നീരാവിയും പുകയും ജ്വാലയ്ക്ക് മുമ്പേ ബഹിർഗമിക്കുന്നത് പോലെ നിന്ന രക്തച്ചൊരിച്ചിലിന്റെ മുന്നോടിയാണ്. സ്നേഹിതനെ രക്ഷിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുകയില്ല, ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുകയുമില്ല. എന്നാൽ അവൻ നിമിത്തം എനിക്ക് എന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചാൽ അതേപ്പറ്റി കേൾക്കുന്നവരെല്ലാം അവനെ സൂക്ഷിച്ചുകൊള്ളും. എന്റെ വായിക്ക് കാവൽക്കാരനും എന്റെ ചുണ്ടുകളിൽ വിവേകത്തിന് മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. എന്റെ പിതാവും ജീവിതത്തിന്റെ നിയന്ത്രാതാവുമായ കർത്താവേ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അവ നിമിത്തം ഞാൻ വീഴാനിടയാക്കരുത്. എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല. എന്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എന്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എന്റെ പിതാവും ദൈവമായ കർത്താവേ, എന്റെ ദൃഷ്ടികൾ ഔദത്യം നിറഞ്ഞതാകരുത്. അധമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുത്. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. കുഞ്ഞുങ്ങളെ, നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവീൻ. ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവു തന്നെ. ആണയിടുന്ന ശീലം നന്നല്ല. പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത്. നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവ് ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശപഥം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കില്ല. പതിവായി ആണയിടുന്നവൻ അകർത്യം കൊണ്ട് നിറഞ്ഞിരിക്കും. അവന്റെ ഭവന ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല. ശപഥം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും. മനഃപൂർവ്വം ലംഘിച്ചാൽ ഇരട്ടി പാപമുണ്ട്. കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവന്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും. മരണതുല്യമായ ഒരു തര ശബ്ദമുണ്ട്. യാക്കോബിന്റെ സന്തതികളുടെ ഇടയിൽ ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും. അവൻ പാപത്തിൽ മുഴുകിയില്ല. അസഭ്യ ഭാഷണം ശീലിക്കരുത്, അത് പാപകരമാണ്. വലിയവരുടെ കൂടെയായിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക. അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വിക്കിയാകും. ജനിക്കാതിരുന്നെങ്കിൽ ഇന്ന് നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും. നിന്ദനം ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല. രണ്ടു കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു, മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നത് വരെ അത് അടങ്ങുകയില്ല. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നത് വരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. വ്യഭിചാരിക്ക് എല്ലാപ്പോവും മതിരിക്കുന്നു, മരണം വരെ അവൻ പിന്മാറുകയില്ല. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്. ഫിറ്റുകൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ എന്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവിടുന്ന് അത് അറിഞ്ഞിരുന്നു. സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ. ഈ മനുഷ്യൻ നഗരവീഥികളിൽ വെച്ച് ശിക്ഷിക്കപ്പെടും. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നിടത്ത് വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവൻ അവകാശിയെ നൽകുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ. അവൾ അത്യുന്നതന്റെ നിയമം ലംഘിച്ചു. ഭർത്താവിനെ വഞ്ചിച്ചു വേശ്യ ആവൃത്തിയിൽ ഏർപ്പെട്ട് അന്യപുരുഷന് സന്താനങ്ങൾക്ക് ജന്മം നൽകി. അവളെ സമൂഹത്തിന് മുമ്പാകെ കൊണ്ടുവരും. അവരുടെ സന്താനങ്ങളുടെ മേശിച്ചുണ്ടാകും. അവരുടെ കുഞ്ഞുങ്ങൾ വേരുപിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല. അവൾ അവശേഷിപ്പിക്കുന്നത് ശാപഗ്രസ്തമായ ഓർമ്മയാണ്. അവരുടെ അപകീർത്തി മായുകയില്ല. കർത്താവിന്റെ കൽപ്പന അനുസ്മരിക്കുന്നതിനേക്കാൾ മധുരമോ ആയി മറ്റൊന്നില്ലെന്ന് അവളെ അതിജീവിക്കുന്നവർ അറിയും. ദൈവത്തെ അനുസരിക്കുക വലിയ ബഹുമതിയും അവിടുത്തെ അംഗീകാരം ദീർഘായുസ്സുമാണ്. ജ്ഞാനത്തിന്റെ വാക്കുകൾ അവൾക്ക് തന്നെ പുകഴ്ചയാണ്. തന്റെ ജനത്തിന്റെ മധ്യത്തിൽ അവൾ മഹത്വം ആർജിക്കുന്നു. അത്യുന്നതന്റെ സഭയിൽ അവൾ വായി തുറക്കുന്നു. അവിടുത്തെ സൈന്യത്തിന് മുമ്പാകെ അവൾ പ്രഘോഷിക്കുന്നു. അത്യുന്നതന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട് മൂടൽ മഞ്ഞു പോലെ ഞാൻ ഭൂമിയെ ആവരണം ചെയ്തു. ഉന്നതങ്ങളിൽ ഞാൻ വസിച്ചു. മേഘത്തൂണിലായിരുന്നു എന്റെ സിംഹാസനം. ഞാൻ തനിയെ ആകാശത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാതാളത്തിന്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു. ആഴിയിലെ അലകളിലും ഊഴിയിലും എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും എനിക്ക് ആധിപത്യം ലഭിച്ചു. ഇവയിലെല്ലാം ഞാൻ വിശ്രമ സങ്കേതം അന്വേഷിച്ചു. ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ സകലത്തിന്റെ സൃഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി. എന്റെ സൃഷ്ടാവ് എനിക്ക് കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു വന്നു. അവിടുന്ന് പറഞ്ഞു, യാക്കോബിൽ വാസമുറപ്പിക്കുക, ഇസ്രയേലിൽ നിന്റെ അവകാശം സ്വീകരിക്കുക. കാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു. ഞാൻ അനന്തമായി നിലനിൽക്കുന്നു. വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ മുമ്പിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. സിയോനിൽ ഞാൻ വാസമുറപ്പിച്ചു. അങ്ങനെ പ്രിയങ്കരമായ നഗരത്തിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകി. ജെറുസലേമിൽ എനിക്ക് ആധിപത്യവും ഒരു ബഹുമാന്യ ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവിന്റെ ഓഹരിയിൽ ഞാൻ വേരുറച്ചു. ലെബാനോനിലെ ദേവദാരു പോലെയും ഹെർമോനിലെ സരളമരം പോലെയും ഞാൻ ഉയർന്നു. എൻഗേദിയിലെ ഈന്തപ്പന പോലെയും ജെറീക്കോയിലെ പനിനീർച്ചെടി പോലെയും ഞാൻ വളർന്നു. വയലിലെ ഒലിവ് മരം പോലെയും നദീതടത്തിലെ വൃക്ഷം പോലെയും ഞാൻ പുഷ്ടി പ്രാപിച്ചു. ഇലവങ്ങം പോലെയും സുഗന്ധതൈലം പോലെയും ഞാൻ പരിമളം പരത്തി. വിശിഷ്ടമായ മീറ പോലെ ഞാൻ സൗരഭ്യം വീശി. നറുമ്പശ, ചന്ദനം, കുങ്കുമം, ദേവാലയത്തിലെ കുന്തുരുക്കം എന്നിവ പോലെ ഞാൻ സുഗന്ധം പ്രസരിപ്പിച്ചു. കരുവേലമരം പോലെ ഞാൻ ശാഖ വീശുന്നു. എന്റെ ശാഖകൾ മഹത്വം മനോഹാരിതയും നിറഞ്ഞവയാണ്. മുന്തിരിച്ചെടി പോലെ ഞാൻ മുകുളങ്ങൾക്ക് ഞാൻ സൗന്ദര്യം പകർന്നു. എന്റെ പുഷ്പങ്ങൾ മഹത്വമാർന്ന സമൃദ്ധ ഫലങ്ങളായി പരിണമിക്കുന്നു. എന്നെ അപലഷിക്കുന്നവർ അടുത്തു വന്ന് തൃപ്തിയാവോളം എന്റെ വിഭവങ്ങൾ ആസ്വദിക്കട്ടെ. എന്നെ സ്മരിക്കുന്നവ തേനേക്കാൾ, എന്നെ സ്വന്തമാക്കുന്നവ തേൻകെട്ടയേക്കാൾ മാധുര്യം പകരും. എന്നെ ഭുജിക്കുന്നവന്റെ വിശപ്പ് ക്ഷമിക്കുകയില്ല, പിന്നെയും ആഗ്രഹിക്കും. എന്നെ പാനം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കും. എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല. എന്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല. ഇതെല്ലാമാണ് അത്യുന്നത ദൈവത്തിന്റെ ഉടമ്പടി ഗ്രന്ഥം. യാക്കോബിന്റെ സമൂഹങ്ങൾക്ക് അവകാശമായി മോശ നമുക്ക് കൽപ്പിച്ചു നൽകിയ നിയമം. അത് മനുഷ്യരെ ജ്ഞാനം കൊണ്ട് പീശോന്നതി പോലെയും ആദ്യ ഫലകാലത്തെ ടൈഗ്രീസ് നദി പോലെയും നിറയ്ക്കുന്നു. യൂഫ്രട്ടീസ് പോലെയും വിളവെടുപ്പ് കാലത്തെ യോർദാൻ പോലെയും അത് അവരെ ജ്ഞാനപൂരിതരാക്കുന്നു. അത് നൈൽ പോലെയും മുന്തിരി പഴുക്കും കാലത്തെ ഗീഹോൻ പോലെയും പ്രബോധനത്തെ പ്രവഹിപ്പിക്കുന്നു. ആദ്യ മനുഷ്യൻ അവളെ പൂർണ്ണമായി അറിഞ്ഞില്ല. അവസാനത്തെ മനുഷ്യനും അവളുടെ ആഴം അളക്കുകയില്ല. അവളുടെ ചിന്ത സമുദ്രത്തെക്കാൾ വിശാലവും അവളുടെ പ്രബോധനം അഗാധത്തെക്കാൾ ആഴമേറിയതുമാണ്. നദിയിൽ നിന്നുള്ള തോട് പോലെയും ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാല് പോലെയും ഞാൻ ഒഴുകി. ഞാൻ എന്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ഇതാ എന്റെ തോട് നദിയായി, എന്റെ നദി സമുദ്രമായി. ഞാൻ വീണ്ടും എന്റെ ഉപദേശത്തെ പ്രഭാതം പോലെ പ്രകാശമാനമാക്കും. അതിന്റെ കാന്തി വിദൂരങ്ങളിലും പ്രസരിപ്പിക്കും. ഞാൻ ഇനിയും എന്റെ പ്രബോധനങ്ങൾ പ്രവചനം പോലെ ചൊരിയുകയും ഭാവി തലമുറകൾക്ക് നൽകുകയും ചെയ്യും. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം തേടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അധ്വാനിച്ചതെന്ന് അറിയുക. എന്റെ ഹൃദയം മൂന്ന് കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. അവ കർത്താവിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ്. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. മൂന്ന് തരക്കാരെ എന്റെ ഹൃദയം വെറുക്കുന്നു. അവരുടെ ജീവിതം എന്നിൽ കടുത്ത അമർഷം ഉളവാക്കുന്നു. ഗർഭിഷ്ഠനായ യാചകൻ, വ്യാജം പറയുന്ന ധനവാൻ, മൂടനായ വൃത്ത വ്യഭിചാരി. യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്ത നിനക്ക് വാർദ്ധക്യത്തിൽ എന്തു നേടാൻ കഴിയും? നരചൂടിയവന്റെ വിവേകവും വയോവൃദ്ധന്റെ സതുപദേശവും എത്ര ആകർഷകമാണ്! വൃദ്ധനിൽ വിജ്ഞാനവും മഹത്തുക്കളിൽ വിവേകവും ഉപദേശവും എത്ര മനോഹരം! അനുഭവ സമ്പത്ത് വയോധീന കിരീടവും ദൈവഭക്തി അവനെ അഭിമാനവുമാണ്. ഒമ്പത് ചിന്തകൾ കൊണ്ട് ഞാൻ എന്റെ ഹൃദയത്തെ പ്രമോദിപ്പിച്ചു. പത്താമതൊരെണ്ണം ഞാൻ പറയാം. മക്കളിൽ ആനന്ദിക്കുന്നവൻ, ശത്രുക്കളുടെ പതനം കാണാൻ കഴിയുന്നവൻ, ബുദ്ധിമതിയായ ഭാര്യയോടുകൂടി ജീവിക്കുന്നവൻ, വാക്കിൽ പിഴയ്ക്കാത്തവൻ, തന്നേക്കാൾ താഴ്ന്നവന് ദാസ്യവൃത്തി ചെയ്തിട്ടില്ലാത്തവൻ ഭാഗ്യവാൻ. വിവേകം നേടിയവനും ശ്രദ്ധാലുക്കളുമായ ശ്രോതാക്കളോട് സംസാരിക്കുന്നവനും ഭാഗ്യവാൻ. ജ്ഞാനം നേടിയവൻ എത്ര ശ്രേഷ്ഠൻ! ദൈവഭക്തനേക്കാൾ ഉത്കൃഷ്ടനായി ആരുമില്ല. ദൈവഭക്തി എല്ലാറ്റിനെയും അതിശയിപ്പിക്കുന്നു. അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ. ഹൃദയക്ഷതത്തേക്കാൾ വലിയ ക്ഷതമോ ഭാര്യയുടെ കുടിലതയേക്കാൾ വലിയ കുടിലതയോ ഇല്ല. വെറുക്കുന്നവന്റെ ആക്രമണത്തെക്കാളും ശത്രുക്കളുടെ പ്രതികാരത്തെക്കാളും വലുതായി ഒന്നുമില്ല. സർപ്പത്തിൻ്റെതിനേക്കാൾ മാരകമായ വിഷമില്ല. ശത്രുവിൻ്റെതിനേക്കാൾ തീക്ഷ്ണതയേറിയ ക്രോധവുമില്ല. ദുഷ്ടയായ ഭാര്യയോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ അഭികാമ്യം സിംഹത്തിൻ്റെയോ വ്യാളിയുടെയോ കൂടെ വസിക്കുന്നതാണ്. ഭാര്യയുടെ ദുഷ്ടത അവരുടെ രൂപം കെടുത്തുന്നു. അവരുടെ മുഖം കരടിയുടേതുപോലെ ഇരുളുന്നു. അവരുടെ ഭർത്താവ് അയൽക്കാരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു. വേദനാപൂർണമായ നെടുവീർപ്പടക്കാൻ അവന് കഴിയുന്നില്ല. ഭാര്യയുടെ അകൃത്യങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റെന്ത് നിസ്സാരമാണ്. ഭാവിയുടെ വിധി അവരുടെ മേൽപ്പതിക്കട്ടെ. വൃദ്ധൻ മണൽക്കുന്ന് കയറുന്നത് പോലെയാണ് ശാന്തനായ ഭർത്താവ് വായാടിയായ ഭാര്യയോടുകൂടെ ജീവിക്കുന്നത്. സ്ത്രീയുടെ സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോകരുത്. ധനത്തിനു വേണ്ടി അവളെ മോഹിക്കേമരുത്. ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ചു കഴിയുന്ന ഭർത്താവിന് കോപവും നിന്ദയും അപകീർത്തിയും ഫലം. ദുഷ്ടയായ ഭാര്യയാണ് ഇടിഞ്ഞ മനസ്സിനും മ്ലാനമുഖത്തിനും വൃണത ഹൃദയത്തിനും കാരണം. ഭർത്താവിനെ പ്രീതിപ്പെടുത്താത്ത ഭാര്യ ഭർത്താവിന്റെ കൈകൾക്ക് തളർച്ചയും കാലുകൾക്ക് ദൗർബല്യവും വരുത്തുന്നു. ഒരു സ്ത്രീയാണ് പാപം തുടങ്ങി വെച്ചത്. അവൾ നിമിത്തം നാം എല്ലാവരും മരിക്കുന്നു. വെള്ളം ചോർന്നു പോകാൻ അനുവദിക്കരുത്. ദുഷ്ടയായ സ്ത്രീയെ ഏറെ പറയാൻ അനുവദിക്കരുത്. അവൾ നിന്റെ വരുതിയിൽ നിൽക്കുന്നില്ലെങ്കിൽ ബന്ധം വിടർത്തുക. ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവന്റെ ആയുസ് ഇരട്ടിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു, അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും. ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ. ധനവാനോ ദരിദ്രനോ ആകട്ടെ, അവന്റെ ഹൃദയം സന്തുഷ്ടവും അവന്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും. മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഭയമാണ്, നാലാമതൊന്ന് എന്നെ നടുക്കുന്നു. നഗരത്തിൽ പരന്ന അപകീർത്തി, ആൾക്കൂട്ടത്തിൽ മുമ്പിൽ വെച്ചുള്ള വിസ്താരം, വ്യാജ സാക്ഷ്യം, ഇവ മരണത്തേക്കാൾ ഭയാനകമാണ്. മറ്റൊരുവളിൽ ഭാര്യയ്ക്ക് തോന്നുന്ന അസൂയ ഹൃദയവേദനയും ദുഃഖവും ഉണ്ടാക്കുന്നു. അവരുടെ വാക്പ്രഹരം അത് പരസ്യമാക്കുന്നു. ദുഷ്ടയായ ഭാര്യ ഒരു സുന്ദനുഖം പോലെയാണ്. അവളെ സ്വീകരിക്കുന്ന തേളിനെ പിടിക്കുന്നത് പോലെയാണ്. ഭാര്യയുടെ മദ്യപാനം പ്രകോപനം ഉളവാക്കുന്നു. അവളവുമതി മറച്ചു വയ്ക്കുകയില്ല. സ്വരിണിയായ ഭാര്യയെ കാമാർത്ഥമായ കടാക്ഷത്തിലൂടെ തിരിച്ചറിയാം. ദുശാട്ടിക്കാരിയായ പുത്രിയെ കർക്കശമായി നിയന്ത്രിക്കുക. സ്വാതന്ത്ര്യം അവൾ ദുരുപയോഗപ്പെടുത്തി. അവളുടെ നിർലജ്ജമായ നേട്ടത്തിൽ കരുതൽ വേണം. അവൾ നിന്നെ വഞ്ചിച്ചാൽ അത്ഭുതമില്ല. ദാഹാർത്ഥനായ പതിയൻ കിട്ടുന്നിടത്ത് നിന്നെല്ലാം കുടിക്കുന്നത് പോലെ അവൾ ഏത് വേലിക്കരിയിലും ഇരിക്കും. ദൈവമേ സ്തുതിയങ്ങേക്ക് യോഗ്യമാണെന്നോ ബാറിക്കുമോ.
പിതാവിനും പുത്രനും ശുദ്ധമുള്ള റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ത്രിയേകദൈവത്തിന്റെ ബിരുദ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വ സമുദ്രാസ്ത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തുറന്ന് നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ വളരെ ധന്യമായി മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും ആരാധിക്കുകയും സ്തുതിക്കുകയും വന്ദിക്കുകയും ആ ദൈവത്തിന്റെ കൃപാത്തെങ്കിൽ സവനെയും നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് ധന്യമാറുന്ന നേതൃത്വം നൽകുന്ന ഭദ്രാസുരത്തിന് മെത്രാപ്പോലീത്ത അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഇന്നത്തെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ ധന്യമാറുന്ന അവസ്ഥ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ബാംഗ്ലൂർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്തയായിരിക്കുന്ന സീനിയർ ഡോക്ടർ എബ്രഹാം മാർ സരാഫൻ തിരുമനസിന്റെ സാന്നിധ്യം ഇന്നും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷവും അനുഗ്രഹം പകരുന്നതാണ്. തിരുമേനി അരമനെ തന്നെയുണ്ട്. ഇന്ന് തിരുവചന ധ്യാനത്തിൽ സംസാരിക്കുന്നു അവൻ തിരുമനസ് തന്നെയാണ്. തിരുമനസിനെ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹ ആദരവോടുകൂടി ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ ആരാധകരായ വൈദിക ശ്രേഷ്ഠയും, പ്രത്യേകിച്ച് അരമനയിൽ സാരഥ്യമോട് മറയ്ക്കുന്ന വന്ന തിരുമോസച്ചൻ, സന്തോഷച്ചൻ, എല്ലാ വൈദികരെയും വളരെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നിരന്തരം ഈ ശുശ്രൂഷയെ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ ഭദ്രാസനത്തിലെ പ്രിയപ്പെട്ട ദൈവമക്കളെയും വീണ്ടും ഓർക്കുകയും സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 94-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. വളരെ സുപരിചിതമായ ഗീതം, പടവി തരുക്കനുടെ ഒരു നാരകമെന്ന വണ്ണം വിശുദ്ധരിൽ നടുവിൽ കാണുന്ന അതിശ്രേഷ്ഠനാൻ യേശുവിനെ. ജീവിതത്തിന്റെ ഓരോ നിമിഷവും പ്രത്യേകിച്ച് മരുഭൂമിയിൽ കൂടിയൊക്കെ യാത്ര ചെയ്യേണ്ടുന്നതായ ഘട്ടങ്ങളിലൊക്കെയും നമ്മളെ കൈവിടാതെ ബലമുള്ള ഹസ്തം നൽകി നമ്മളെ വീട്ടിൽ വീണ്ടെടുക്കുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠമായ സാന്നിധ്യത്തെ വീണ്ടും നമ്മളെ ഓർപ്പിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്ന ഈ ശ്രേഷ്ഠമായ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.
അടവേ തരുക്കളിൻ നീടയിൽ ഒരു നാരകനന്ദ വണ്ണം വിശുദ്ധരിൽ നാടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനേശുവിനെ വാഴുന്നേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ അതിലെ പുഷ്പം ചാരു നീലവൻ താമരയുമേ താഴ്വരയിൽ വിശുദ്ധരിലാതി വിശുദ്ധനവൻ ആ സൗന്ദര്യ സമ്പൂർണനെ വിശുദ്ധരിലാതി വിശുദ്ധനവൻ മാ സൗന്ദര്യ സമ്പൂർണനെ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമല്ല ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ താടിടുമേ നന്ദിയോടെ ഞാൻ താടിടുമേ പകർന്ന തൈലം പോലിന്നാമം പാരി സൗരഭ്യമീറ്റുന്നത പാഴി തുഴി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ പാഴി തുഴി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ വാഴുന്നേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ മനക്ലേശതരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കാരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേതായെന്നുറച്ചവനേ തിരുക്കാരം നീട്ടിയെടുക്കണച്ചു ഭയപ്പെടേതായെന്നുറച്ചവനെ വാഴുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ ഇരുഹിതമിക തികത്തിടുവാൻ ഇത ഞാനിപ്പോൾ വന്നിടുമേ എന്റെ വേദനയെ തികച്ചും കൊണ്ട് നിന്റെ മുമ്പിൽ ഞാൻ നിന്നിടുമേ എന്റെ വേദനയെ തികച്ചും കൊണ്ട് നിന്റെ മുമ്പിൽ ഞാൻ നിന്നിടുമേ വാഴുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ അടവീ താരുക്കളിൽ നിഴയിൽ ഒരു നാരകമെന്ന വണ്ണം വിശുദ്ധരിൽ നാടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനേശുവിനെ വിശുദ്ധരിൽ നാടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനേശുവിനെ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു
ഇല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുസൃഗപ്പെട്ടവനെ ഞങ്ങളോട് കണ്ടു ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി വിസ്തൃങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കണ്ടു ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി വിസ്തൃങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം സന്തോഷം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ
പിതാവേണമേ.
ഞങ്ങൾക്കാവശ്യമുള്ള ഭരണമേ, സർക്കാരോട് ക്ഷമിച്ച പോലെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ ഞങ്ങളെ അയച്ചോളമേ. നല്ല ശക്തിയും മാത്രമറിഞ്ഞ പറയുമേ നിനക്ക് സമാധാനം. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും
പറക്കുമോർ ഞങ്ങളുടെ കർത്താവായ യേശു മെസ്സിഹ, ഞങ്ങൾ നിങ്ങളേക്ക് അടുത്ത് വന്നിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ വഴിയാത്ര ചെയ്യുമ്പോൾ ഞങ്ങളിൽ ഭരിക്കണമേ. ഞങ്ങൾ തിരികെ വരുമ്പോൾ ഞങ്ങളെ ഏറ്റു പറയണമേ. ഞങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ രക്ഷാകരമായ നിന്റെ സ്ലീപായാൽ ഞങ്ങളെ മറക്കണമേ. ഞങ്ങൾ ലോകത്തിനെ കുരിശിക്കപ്പെടുകയും പാപത്തിനെ മരിച്ച് കബറടക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ഭാഗ്യമുള്ള സത്യജീവനാകുന്ന നിന്നിൽ ജീവിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളോടുള്ള നിന്റെ സർവകൃപകൾക്കും സഹായങ്ങൾക്കും വേണ്ടി ഇപ്പോഴുമല്ല എപ്പോഴും എന്നേക്കിടപെടാതെ ജയകരമാശ്രീകൾ നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ആദിയും അന്തവുമില്ലാത്ത കർത്താവേ, ഞങ്ങളെല്ലാം എപ്പോഴും നിന്റെ തിരുമുമ്പാകെ നിൽപ്പാനും ഞങ്ങളുടെ ആരംഭവും അവസാനവും നിന്നിലായിരിക്കാനും ഞങ്ങൾക്ക് കൃപയരുളണമേ. നിന്നിൽ നിന്ന് ആരംഭവും അവസാനവും ഞങ്ങൾ പ്രാപിക്കണമേ. പ്രഭാതത്തിന്റെ ആരംഭം മുതൽ ദിവസത്തിന്റെ അന്ത്യം വരെ നിന്റെ മുന്തിരിത്തോപ്പിൽ ഞങ്ങൾ വേല ചെയ്യുമാറാകണമേ. ആരംഭത്തിലും അവസാനത്തിലും താല്പര്യമുള്ള വേലക്കാരെ പോലെ നിന്റെ ഭണ്ണാരപ്പുരയിൽ നിന്ന് ഞങ്ങൾ പൂർണ്ണ കൂലി വാങ്ങിക്കുമാറാകണമേ. കർത്താവേ നീ അതിർത്തി ഉറക്കപ്പെടുവാൻ പാടില്ലാത്തവനായി പ്രകാശങ്ങളുടെ പിതാവാകുന്നു. നിന്നിൽ നിന്നുള്ള മഹൽക്കരമായ പുത്രൻ സംക്ഷേപിക്കപ്പെടുവാൻ പാടില്ലാത്തവനാകുന്നു. ജീവനുള്ള പരിശുദ്ധ റൂഹ അവന്റെ ഹൃദയത്തിന്റെ ഉഗ്രതയാൽ സകലത്തെയും പ്രകാശിപ്പിക്കുന്നവനാകുന്നു. കർത്താവെ പ്രഭാതങ്ങൾ ഉദയങ്ങളാൽ നിന്നെ രൂപീകരിക്കുന്നു, പകലുകൾ അവയുടെ ഓട്ടങ്ങളാൽ നിന്നെ പോഴ്ത്തുന്നു. കർത്താവെ പ്രഭാതവും പ്രകാശവും പകലും നിന്റേതാകുന്നു. നിന്റെ പ്രകാശത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ ശരണത്താൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമേ എന്നേക്കും ഞങ്ങളെല്ലാവരുടെ മേലും കരുണ ചൊരിയുമാറാകണമേ. ആമേൻ.
ത്രിയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു ബുധനാഴ്ച ഒരു വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിലെ സംബന്ധിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ കിടയാക്കിയതിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും വീണ്ടും ദൈവത്തിന് മഹത്വം പാടുകയും ചെയ്യാം. നിങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഭവനങ്ങളിലാണെങ്കിലും ജോലി സ്ഥലങ്ങളിലാണെങ്കിലും അനേകർ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിനങ്ങളിലൊക്കെ നമുക്കറിയാം, പ്രധാനമായിട്ട് സഭയുടെ കാനോനിക ക്രമീകരണ പ്രകാരം കഴിഞ്ഞ ആഴ്ച അഹിത തിരുമന സമർപ്പിച്ചതുപോലെ കൂതോശീത ഞായറാഴ്ച ഒരു വർഷത്തിന്റെ പുതു ആരംഭം നമ്മളെ കുറിക്കുകയുണ്ടായി. നമ്മുടെ ആരാധനാ തലങ്ങൾ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴും അടുത്ത ആഴ്ച കൂതോ ഈത്ത ഞായറാഴ്ചയാണ്. കൂതോശീത ഞായറാഴ്ച എന്ന് നമുക്കറിയാം സഭയുടെ വിശുദ്ധീകരണം. വിശുദ്ധീകരിച്ച സഭയെ ദൈവംഭാഗ പ്രതിഷ്ഠിക്കുന്ന ആ ഒരു ഓർമ്മയെ അനുസ്മരിക്കുകയാണ് ആരാധനാ വർഷങ്ങളിൽ കൂതോ ശീത്ത ഞായറാഴ്ചയിൽ കൂടി. ഏത് ഞായറാഴ്ചകൾ നോക്കിയാലും അല്ലെങ്കിൽ ഏത് ദിനങ്ങളും വിശ്വാസികളെ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തോട് ചേർത്ത് പിടിച്ച് ജീവിക്കത്തക്കവണ്ണം ഉള്ള ഒരു ക്രമീകരണമാണ് സഭയിൽ നമ്മൾ വരുത്തിയിട്ടുള്ളത്. കൂതോശീത ഞായറാഴ്ച മുതൽ തുടർന്നുള്ള ഓരോ ആഴ്ചകളും നമ്മൾ പിന്നീടും വിഴപ്പിന് അഴിഞ്ഞിട്ടുള്ള ആ ചക്രിയാവിന്റെ വെളിപാട് ഇങ്ങനെ പോകുന്നു. ഈ ദിനങ്ങളിലൊക്കെ നമ്മെ തന്നെ ഒരുക്കി ഈ പ്രപഞ്ചം കണ്ട ഏറ്റവും സന്തോഷമായ നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തിലേക്ക് നമ്മളെ തന്നെ ഒരുക്കി വിശുദ്ധീകരിക്കുന്ന ദിനങ്ങളാണ് ഇതൊക്കെ. പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിലൊക്കെ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു ഓർമ്മ നമ്മളെ അനുസ്യൂതം നയിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ കർത്താവിനെ ഹൃദയത്തിൽ വരവേൽക്കുവാൻ തക്കവണ്ണം, വിശുദ്ധിയിലേക്ക് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണം മനസ്സുകളിൽ ചിന്തകളെ ക്രമീകരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ലോകത്തിൽ നോക്കുമ്പോൾ പാപത്തിൽ കൂടിയാണെങ്കിലും അപകടങ്ങൾക്കും ദുഃഖങ്ങളിൽ കൂടിയൊക്കെ ഇങ്ങനെ സമൂഹം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ പാപത്തിന്റെയും അപകടങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയൊക്കെ മധ്യത്തിൽ പലപ്പോഴും നമ്മളെ ആശ്വാസം പകരുന്നതും ഈ ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ശക്തിയും ബലവും നൽകുന്നത് നമ്മുടെ സഭയുടെ ആരാധനയിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ആ ഇൻസ്ട്രക്ഷനും അതിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളും ദൈവത്തോട് ചേർന്ന് ജീവിക്കത്തക്കവണ്ണം ഒരുക്കുന്ന ശ്രേഷ്ഠമായ സാഹചര്യങ്ങളുമാണ്. ആ സാഹചര്യങ്ങളെയൊക്കെയും മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും പാപങ്ങളെയൊക്കെ അതിജീവിച്ച് നന്മയിൽ വളരുവാൻ തക്കവണ്ണം നമ്മുടെ ഈ ശുശ്രൂഷകളൊക്കെ കൂടുതൽ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇന്ന് ഈ ശുശ്രൂഷയിൽ ധന്യമാർ നേതൃത്വം നൽകുന്നത് അഫീന്ന് ഹറാഫൻ തിരുവനത്തുകൊണ്ടാണ്. കഴിഞ്ഞ ഒന്നര ആഴ്ചയായിട്ട് തിരുമനസിന്റെ സാന്നിധ്യം ഈ ഹൂസ്റ്റണിലുണ്ട്. ഹൂസ്റ്റൺ സെന്റ് ഗ്രിഗറിയസ് പള്ളിയുടെ പരിപാടിയുടെ പെരുന്നാളുമായിട്ടനുബന്ധിച്ച് പ്രത്യേക ക്ഷണപ്രകാരം തിരുമേനി ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. തിരുമേനിയുടെ ശുശ്രൂഷകളൊക്കെ അവസാനിക്കുന്ന തിരിച്ച് നാട്ടിലേക്ക് പോവുകയും ചെയ്യുകയാണ്. ഈ തിരക്കിന്റെ ഇടയിലും ഞാൻ ഈ കാര്യം തിരുമേനിയോട് അപേക്ഷിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ വളരെ സന്തോഷത്തോടെ തിരുമേനി സമ്മതിച്ചു. കഴിഞ്ഞ ആഴ്ചയും തിരുമേനിയുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. എമൗസിൽ യാത്ര ചെയ്യുന്ന രണ്ട് കർത്താവിന്റെ ശിഷ്യന്മാരും അവരുടെ ജീവിതത്തിലുണ്ട് അനുഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. വളരെ തിരുമേനി കൗൺസിലിംഗിലെ ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടുള്ള ആളാ നമുക്കറിയാം. പക്ഷേ തിരുമേനി അടുത്ത് അറിയുന്നവർക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കുടുംബ ജീവിതത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ വളരെ നല്ല രീതിയിൽ ആളുകൾക്ക് മനസ്സിലാക്കത്തക്കവണുള്ള വിധത്തിൽ ആശയങ്ങളെ സംവേദനം ചെയ്യാനുള്ള വളരെ അവഗാഹം തിരുമേനിക്കുണ്ടെന്നുള്ളത് പലപ്പോഴും തിരുമേനിയുടെ ശബ്ദം കേട്ടിട്ടുള്ളവർക്ക് തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഈ മനഗ്രഹസഭയിലെ വളരെ വാഗ്ദാനമാണ് തിരുമേനി എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. തിരുമേനിയെ എല്ലാ സ്നേഹത്തോടും ആത്മാർത്ഥമായിട്ടും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ബുധനാഴ്ച ശുശ്രൂഷയിൽ പലപ്പോഴും തിരുമേനി വിളിച്ചിട്ടുണ്ട്. എപ്പോൾ പറഞ്ഞാലും ഒരു മടിയും കൂടാതെ വളരെ സന്തോഷത്തോടുകൂടി തിരുമേനിക്കുകയും പ്രത്യേകിച്ച് ഇതൊക്കെ നടത്തുന്ന നേതൃത്വം നൽകുന്ന ഞങ്ങളെയൊക്കെ വളരെ അനുമോദിക്കുകയും പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യം. ഇതുപോലുള്ള പിതാക്കന്മാരുടെ സാന്നിധ്യവും അനുഗ്രഹങ്ങളും ഒക്കെ ഒരിക്കൽ കൂടി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാവരുടെയും പേരിൽ അപ്പം തിരുമനസിനെ ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ 337-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് നമുക്ക് സമർപ്പിക്കാം. 337-ാമത്തെ ഗീതം, സർവ്വ നന്മകൾക്കും സർവ്വദാനങ്ങൾക്കും ഉറവിടമായിരിക്കുന്ന എന്നെ യേശുവെ നിന്നെ ഞാൻ ചോദിച്ച് വാഴ്ത്തിയിടുന്നു. നേരത്തെ ഓർപ്പിച്ചതുപോലെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ഒരു കുറവും കൂടാതെ വിളിക്കുന്നവർക്ക് ഏത് സമയത്തും അവരുടെ ശബ്ദം കേട്ട് സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ കൃപകളെ കണ്ടെത്തുവാൻ തക്കവണ്ണം നമുക്ക് ഓരോ നിമിഷവും കഴിയണം. ആഴിയാഴത്തിൽ ഞാൻ കിടക്കുമ്പോഴും പ്രതിബന്ധങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും ആ താതന്റെ തിരുക്കടം തേടിയെത്തുന്ന അനുസ്യൂതമായ സാധ്യതയെ ജീവിതത്തിൽ ഉപയുക്തമാകുവാൻ തക്കവണ്ണം നമ്മുടെ ഈ പാട്ടുകളും പ്രാർത്ഥനകളും സമർപ്പണങ്ങളും ഒക്കെ ഉപയുക്തമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് ഈ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.
സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ോട് ദേവാ
സമയത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് അഭിന തിരുമനസിനെ വളരെ സ്നേഹാദരവോട് ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു.
നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രത്യാശയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ കൂടി വരുന്നു, ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. രണ്ടോ മൂന്നോ തരന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന വാഗ്ദാനം തന്ന കർത്താവേ, നിന്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുവചനം മൂലം സത്യ അറിവ് ലഭിക്കുവാനും തിരുവശ്രത്തിന് യോഗ്യമായ പ്രകാരം ഭയഭക്തിയുള്ളവരായിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ സ്ലീഹന്മാർക്ക് പരിശുദ്ധ റൂഹായെ അയച്ച് അവരെ ജ്ഞാനമുള്ളവരാക്കി തീർത്ത പ്രകാരം നിന്റെ പരിശുദ്ധ റൂഹായെ ഞങ്ങളുടെ മേലയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ വചനങ്ങളെ കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ തുറക്കണമേ. അവയെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 മേനിയായി ഫലം പുറപ്പെടുവിക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ശ്രവണത്തിലും കൂടി വരവിലും അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കണമേ. വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ അവരും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും സ്തുതിയും സ്തോത്രം എന്നാണ് സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ആമേൻ.
പ്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിവിധ സ്ഥലങ്ങളിലായി ഈ ശുശ്രൂഷ ശ്രവിക്കുന്ന വന്നിയ വൈദിക ശ്രേഷ്ഠരെ കർത്താവിൽ അനുഗ്രഹീതരെ, ഒരിക്കൽ കൂടി ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകുവാൻ ഇടയാകുന്നതിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അഭിയുന്നിയ തിരുമേനിയോടും ബഹുമാന്യനായ രാജേഷച്ചനോടും മറ്റ് വൈദിക ശ്രേഷ്ഠർ എല്ലാവരോടുമുള്ള നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി വേർതിരിച്ചിരിക്കുന്ന വേദഭാഗം പരിശുദ്ധനായ പൗലോസ് ലീഗ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:1-9 വരെയുള്ള വാക്യങ്ങളാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:1-9 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിൽ വല്ല പ്രബോധനവുമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവുമുണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. സാക്ഷ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. പ്രത്യേകിച്ചും ഇതിന്റെ അഞ്ചാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ആത്മീകവും സാമൂഹികവുമായ ജീവിതത്തിനാവശ്യമായ ചിന്തകൾ ഈ വേദഭാഗത്ത് നമുക്ക് ലഭ്യമാണ്. നാല് കാര്യങ്ങൾ പ്രത്യേകമായി ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പരിശുദ്ധനായ പൗലോസ്ലീഗ ഫിലിപ്പിയരെ ഓർമ്മിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിലും വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നു, ഒന്നാമതായി ഏക മനസ്സുള്ളവരാകണം, രണ്ടാമതായി ഏക സ്നേഹമുള്ളവരാകണം, മൂന്നാമതായി ഐകമത്യപ്പെടണം, നാലാമതായി ഏക ഭാവമുള്ളവരാകണം. സമൂഹം എന്ന് പറയുന്നതിനെ പല തലങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. കുടുംബം ഒരു സമൂഹമാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന ഓഫീസ്, അവിടുത്തെ പ്രവർത്തകർ ഒരു സമൂഹമാണ്. നമ്മൾ ആരാധിക്കുന്ന പള്ളി ഒരു സമൂഹമാണ്. അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന സമൂഹം വളരെ വിശാലമായ ഒന്നാണ്. ഇവിടെ പലപ്പോഴും ഒരു വ്യക്തി കേന്ദ്രീകൃത ജീവിതം ഇന്ന് ശക്തമായി വരുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബത്തിലായാലും പള്ളിയിലായാലും പ്രവർത്തന മേഖലകളിലായാലും ഒരു ഷെയറിങ്ങും കെയറിങ്ങും നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ഈ വേദവാക്യം വളരെ പ്രസക്തമാണ്. എങ്ങനെ ഏക മനസ്സുള്ളവരാകണം, ഏക സ്നേഹം, ഒരേ സ്നേഹം പങ്കുവെക്കുവാൻ കഴിയണം, ഐകമത്യപ്പെട്ട് ജീവിക്കണം, ഏകഭാവമുള്ളവരാകണം എന്ന് ഓർമ്മിപ്പിക്കുന്നു ഒന്നും രണ്ടും വാക്യങ്ങളിൽ. മൂന്നും നാലും വാക്യങ്ങളിലും വളരെ പ്രസക്തമായ ചിന്തയാണ് പങ്കുവെക്കുന്നത്. ശാഠ്യത്താലും ദുരഭിമാനത്താലും ഒന്നും ചെയ്യരുത്. താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ ശ്രേഷ്ഠനെന്ന് എണ്ണണം. സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം കൂടെ അന്വേഷിക്കണം. പ്രത്യേകിച്ചും കുടുംബജീവിതത്തിലൊക്കെ വളരെയധികം ശാഠ്യം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്ന ശാഠ്യത്താൽ ഒന്നും ചെയ്യരുത്, നിർബന്ധത്താൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, വേദനയുണ്ടാകുന്ന നിർബന്ധം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. ദുരഭിമാനത്താൽ ഒന്നും ചെയ്യരുത്, താഴ്മ ഉണ്ടാകണം, മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണണം, സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കണം. ഇങ്ങനെ ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവരാണ് എന്നുള്ളതാണ് ഇതിന്റെ ആദ്യ ഭാഗത്ത് ഓർമ്മിപ്പിക്കുന്നത്. പൗലോസ്ലീഹ പറയുകയാണ്, നമ്മൾ അങ്ങനെ ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്, ബാധ്യതയുള്ളവരാണ്. കാരണം നമ്മൾ ക്രിസ്തുവിന്റെ പ്രബോധനം ലഭിച്ചവരാണ്, സ്നേഹത്തിന്റെ ആശ്വാസം ലഭിച്ചവരാണ്, ആത്മാവിന്റെ കൂട്ടായ്മയുള്ളവരാണ്, ആർദ്രതയും മനസ്സലിവുള്ളവരുമായി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. ഈ നാല് കാരണങ്ങൾ കൊണ്ട് നമ്മൾ സാമൂഹ്യ ജീവിതത്തിൽ ആവശ്യമായ ഐകമത്യവും സ്നേഹവും താഴ്മയും ഒക്കെ പ്രദർശിപ്പിക്കുവാനായി വിളിക്കപ്പെട്ടവരാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഈ ബോധ്യം ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനി എന്നുള്ളത് ഇന്ന് ഒരു നാമം മാത്രമായി, അതൊരു ജീവിത ശൈലിയാകാതെ മാറി നിൽക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒന്നാണ്. നമ്മൾ പലപ്പോഴും ക്രിസ്ത്യാനി എന്നുള്ളതിന്റെ പ്രിവിലേജ് അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ആ പ്രിവിലേജിനോട് ചേർന്നുണ്ടാകേണ്ട റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ പലപ്പോഴും വിസ്മരിച്ചു പോകുന്നു. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതുള്ള പ്രിവിലേജസ് ഒക്കെ വേണ്ടതായിട്ടുള്ള അതിന്റെ അർത്ഥത്തിൽ അനുഭവിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ കാലഘട്ടത്തിലെ നമ്മുടെ ജീവിതശൈലിയിൽ എന്തുകൊണ്ടാണ് ഈ ഐക്യം നമുക്ക് നഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഈ താഴ്മയില്ലാതെ നമ്മുടെ സമൂഹം, അത് ചെറിയതായാലും വലുതായാലും ഉള്ള സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ചോദിച്ചാൽ, എന്റെ മനസ്സിൽ ഒരു 5 കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ പട്ടിണി മാറി എന്നുള്ളതാണ്, വന്ന വഴി മറക്കുന്നു എന്നുള്ളതാണ്, സർപ്ലസ് ആയതാണ് നമ്മുടെ പ്രധാന പ്രശ്നം. നമ്മുടെ ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കാലഘട്ടത്തിൽ നമുക്ക് മറ്റുള്ളവരെ വേണമെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും, പ്രത്യേകിച്ചും ഈ പ്രദേശത്ത് ജീവിക്കുമ്പോൾ, ആവശ്യമുള്ള പണവും മറ്റ് സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ വേണം ജീവിതത്തിൽ എന്നുള്ളൊരു ചിന്ത നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇവിടെ കുടുംബജീവിതത്തിലേക്ക് തന്നെ വരാം. ഭാര്യയും ഭർത്താവും പല സന്ദർഭങ്ങളിലും കൗൺസിലിങ്ങിനൊക്കെ കടന്നു വന്നിട്ടുള്ള ദമ്പതികൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വേദനയോടെ ഓർക്കുകയാണ്, എനിക്ക് ആ ആളിനെ ഇനി ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ഒരു ഫിനാൻഷ്യൽ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അതായിട്ട് എനിക്ക് സ്വതന്ത്രമായി ജീവിക്കുവാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞാൻ വേദനയോടെ ഓർക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ലഭ്യമായ ഈ സാഹചര്യത്തെ പലപ്പോഴും നമ്മൾ നമ്മളുടെ ദൗത്യത്തിൽ നിന്ന് മാറ്റുവാനായിട്ട് പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ അതിനെ വന്ന വഴി മറക്കുന്നു എന്നുള്ളതും വളരെ വലിയൊരു പ്രശ്നമാണ്. ഞാൻ അമേരിക്കയിൽ ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ വളരെ മനോഹരമായ ഒരു വലിയ ഭവനം, അവരുടെ വിസിറ്റിംഗ് റൂമിലെ ടീപ്പോയിൽ ഒരു പഴയ വേദപുസ്തകം ഇരിക്കുന്നത് കണ്ടു. ഞാൻ അവിടുത്തെ കുടുംബനാഥനോട് ചോദിച്ചു, ഇതെന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാള് പറഞ്ഞ ഉത്തരം എന്നെ വളരെ ആകർഷിച്ചു. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, അയാള് പറഞ്ഞു, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇത് തുറന്ന് ഒരു വാക്യമെങ്കിലും വായിച്ചിട്ട് എല്ലാ ദിവസവും വെളിയിലേക്ക് പോവുകയുള്ളൂ എന്ന്. അതുകൊണ്ട് വേദപുസ്തകം എനിക്ക് കാണാവുന്ന സ്ഥലത്ത് ഞാൻ വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞതും എന്നെ വളരെയധികം ആകർഷിച്ചു. ഈ വേദപുസ്തകം ഞാൻ അമേരിക്കയിലേക്ക് പോന്നപ്പോൾ എന്റെ അപ്പൻ എനിക്ക് തന്നുവിട്ട വേദപുസ്തകമാണ്. അപ്പോൾ ഈ വേദപുസ്തകം കാണുമ്പോഴൊക്കെ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഞാൻ എവിടെ നിന്ന് വന്നു, എന്റെ യാത്ര എവിടെ നിന്ന് തുടങ്ങി എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ വേദപുസ്തകം കാണുമ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള പഴയ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വീടുകളിൽ നിന്നും ഭവനങ്ങളിൽ നിന്നും ഒക്കെ മാറ്റി നമ്മൾ പുതിയ കാര്യങ്ങൾ, പുതിയ രൂപങ്ങൾ, പുതിയ ചിത്രങ്ങൾ ഒക്കെ സ്ഥാപിച്ച് വന്ന വഴി മറന്ന് പലപ്പോഴും ജീവിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് ഒന്നാമത് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് നമ്മൾ ആലോചിക്കണം. നമ്മുടെ പട്ടിണി മാറിയതാണോ നമ്മുടെ അഹങ്കാരത്തിന് കാരണം, മറ്റുള്ളവർ വേണ്ട എന്ന് തോന്നുവാനായിട്ടുള്ള കാരണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ കാര്യമായിട്ട് ആലോചിക്കേണ്ടതാണ്. രണ്ടാമത് എനിക്ക് തോന്നുന്നു, നമുക്കെല്ലാവർക്കും ഈഗോ ഉണ്ട്. ഈഗോ ഇല്ലാതെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുകയില്ല. പക്ഷേ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ അകൽച്ചകൾ ഉണ്ടായതിന്റെ കാരണം എക്സസീവ് ഈഗോ ആണോ എന്നുള്ളത് പരിശോധിക്കണം. ഞാൻ എന്ന ഭാവം കൂടുതൽ ഉണ്ടാകുന്നുണ്ടോ? ഇത് നമ്മുടെ മനസ്സിൽ മാത്രമല്ല ശിഷ്യന്മാരിൽ തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടായതായിട്ട് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ളതിനെ കുറിച്ച് ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എക്സസീവ് ഈഗോ ഉണ്ടാകുന്നുണ്ടോ? ഞാൻ എന്നുള്ളൊരു ഭാവം വല്ലാതെ ഉണ്ടായി അഹങ്കാരം നമുക്കുണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഒരാൾക്ക് ഒരു സമൂഹത്തിലുണ്ടായാൽ തീർച്ചയായും ആ ആൾ ആ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അയാൾക്ക് സമൂഹം ഒറ്റപ്പെട്ടു നിൽക്കുകയോ ചെയ്യും എന്നുള്ളതിന് തർക്കമൊന്നും വേണ്ട. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊരു ഈഗോ നമ്മെ ഭരിക്കുന്നത്? അതിന്റെ പ്രധാന കാരണം നമ്മുടെ ആത്മാവ് നമ്മെ ഭരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ദൈവം ഭരിക്കുമ്പോൾ ഈഗോ തനിയെ ഇല്ലാതാവും. ഹൃദയങ്ങളിലും മനസ്സുകളിലും ദൈവത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകുന്നവർക്ക് മാത്രമേ ഈ ഈഗോയിസ്റ്റിക് പ്രോബ്ലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ. അത് നമ്മൾ കാര്യമായി ആലോചിക്കുകയും നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിച്ച് ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഇടങ്ങളാക്കി രൂപപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മിലുള്ള ഈഗോ കുറയും എന്നുള്ളതിന് സംശയം വേണ്ട. മൂന്നാമതായി, നമ്മൾ ജീവിക്കുന്ന അത് അമേരിക്കയിൽ മാത്രമല്ല, ഇപ്പോഴത്തെ പുതിയൊരു സംസ്കാരം ആരെയും വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു സെൽഫ് സെന്റേർഡ് ലൈഫും ഒരു സെൽഫിഷ് ലൈഫും എംഫസൈസ് ചെയ്യുന്ന ഒരു കൾച്ചർ ലോകത്തിലൊക്കെയും ഇന്ന് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഓർക്കുന്നത് അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും ഒരു ക്രിസ്ത്യൻ കൾച്ചർ നമുക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുവാനും അതൊരു ജീവിതത്തിന്റെ ശൈലിയായി രൂപപ്പെടുത്തുവാനും കഴിയണമെന്നുള്ളതാണ്. ക്രിസ്ത്യൻ കൾച്ചർ സെൽഫ് ഗിവിംഗ് ആണ്. അത് ക്രിസ്തു ക്രൂശിൽ കാണിച്ച ഒരു സംസ്കാരമാണ്. ആ സെൽഫ് ഗിവിംഗ് കൾച്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമേ ഇന്നത്തെ ഈ പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ. ഭാര്യഭർത്തൃ ബന്ധമായാലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമായാലും സമൂഹത്തിലെ ഏത് തലങ്ങളിലായാലും ഒരു സെൽഫ് ഗിവിംഗ് മെന്റാലിറ്റി മാത്രമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ള മറ്റൊരു മാർഗം. നാലാമതായി, നമ്മുടെ ആരാധനയും നമ്മുടെ ക്രിസ്ത്യൻ ലൈഫുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി നമുക്കുണ്ട് എന്നെനിക്ക് തോന്നുന്നു. നമുക്കറിയാം, പ്രാർത്ഥന മനുഷ്യനെ രൂപാന്തരപ്പെടുത്തേണ്ട ഒന്നാണ്. കൂടുതൽ സമയം പ്രാർത്ഥിക്കുമ്പോൾ, കൂടുതൽ കാലങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ആളിനൊരു രൂപാന്തരം ഉണ്ടാകണം. എന്നാൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു രൂപാന്തരം ഉണ്ടാകുന്നില്ല. കാരണം രണ്ട് വാക്കുകൾ കൊണ്ട് അത് വ്യക്തമാക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഒന്ന് റിലിജിയോസിറ്റി എന്ന വാക്കാണ്, അത് മതാത്മകത എന്ന് പറയും. രണ്ടാമത്തെ അത് സ്പിരിച്വാലിറ്റി എന്ന വാക്കാണ്, അത് ആത്മീയതയാണ്. നമ്മൾ കാര്യമായി പരിഗണിക്കണം, നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കണം, ഇന്ന് നമുക്കുള്ളത് റിലിജിയോസിറ്റി ആണോ അതോ സ്പിരിച്വാലിറ്റി ആണോ? റിലിജിയോസിറ്റി ആണെങ്കിൽ നമ്മൾ തീർച്ചയായും ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നവരാകും, അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നവരാകും. എന്നാൽ ഇപ്പോൾ നമ്മൾ നമ്മോട് ചോദിച്ചു നോക്കുക, കാലങ്ങളായി നമ്മൾ ചെയ്യുന്ന ഈ കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ഫിലോസഫി ഓഫ് ലൈഫിനോ നമ്മുടെ ആറ്റിറ്റ്യൂഡിനോ വല്ല മാറ്റവും സംഭവിക്കുന്നുണ്ടോ? സ്പിരിച്വാലിറ്റി റിവീൽസ് ഇൻ അവർ റിലേഷൻഷിപ്പ് എന്നെവിടെയോ വായിച്ചിട്ടുണ്ട്. ആത്മീയത വെളിപ്പെടുന്നത് ബന്ധങ്ങളിലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബന്ധങ്ങൾ മറ്റുള്ളവരെ വലിയവരായി കാണുവാനും നമുക്ക് സ്വയം താഴുവാനും മറ്റുള്ളവരോടുള്ള സ്നേഹം പങ്കുവെക്കുവാനും ഒക്കെ നമ്മെ പ്രേരിപ്പിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ആരാധനയും നമ്മുടെ അനുഷ്ഠാനങ്ങളും നമുക്ക് ഉപയുക്തമാകുന്നില്ല എങ്കിൽ അതിനെക്കുറിച്ച് കാര്യമായി പരിഗണിക്കേണ്ടതാണ്. നമുക്കറിയാം, ചില ആളുകളുടെ കൂടെ എത്ര സമയം വേണമെങ്കിലും നമുക്ക് സംസാരിച്ചിരിക്കുവാനായിട്ട് കഴിയും, അത് പള്ളിയിലായാലും പ്രാർത്ഥനായോഗത്തിലായാലും ഒക്കെ. പക്ഷെ ചില ആളുകളുടെ സാമീപ്യം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അവർ വരുമ്പോൾ എങ്ങനെയും ഒഴിഞ്ഞു മാറുവാനായിട്ട് നമ്മൾ ശ്രമിക്കും. അത് വൈദികരായാലും അയ്മേനികളായാലും ഏത് സ്ഥാനികളായാലും അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ കാരണം ഇതാണ്, നമ്മൾ റിലിജിയസ് ആണ് എന്നാൽ നമ്മൾക്ക് സ്പിരിച്വൽ ആകുവാനായിട്ട് കഴിയുന്നില്ല. അനുഷ്ഠാനങ്ങളിൽ തൃപ്തരാണ്. വർഷങ്ങളായി നമ്മൾ ഇത് തുടരുകയാണ്. അത് നമ്മുടെ ജീവിതത്തെ മാറ്റുകയോ പരിവർത്തനം സംഭവിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. അഞ്ചാമതായി എനിക്ക് തോന്നുന്നു, സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള സ്വർഗരാജ്യത്തിന്റെ നോംസ് അത് തിയറിയായി മാത്രമാണ് നിലനിൽക്കുന്നത്. പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. സ്വർഗരാജ്യം എന്നുള്ളത് പ്രസംഗ വിഷയമാകുന്നു അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നതിനുള്ള ഒരു വിഷയമായി മാത്രം നിൽക്കുകയാണ്. അത് പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യുവാനായിട്ട് പലപ്പോഴും നമ്മൾ വിമുഖത കാട്ടുന്നു അല്ലെങ്കിൽ വിസ്മരിച്ചു പോകുന്നു. ക്ലാസുകളും പ്രസംഗങ്ങളും ഒക്കെ കഴിഞ്ഞ് അതിനൊരു മാർഗിട്ട് നമ്മൾ അത് അവസാനിപ്പിക്കുകയാണ്. അതിനെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ച് അത് പ്രാവർത്തികമാക്കുവാനായിട്ടുള്ളൊരു മനസ്സ് പലപ്പോഴും നമുക്കുണ്ടാകുന്നില്ല. അതുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ നോംസ് പ്രാക്ടിക്കൽ ലൈഫിൽ ആപ്ലിക്കബിൾ ആക്കുന്ന ഒരു സംവിധാനത്തിലേക്ക്, ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വരണം. അതുകൊണ്ട് എനിക്ക് തോന്നിയ ഈ കമ്മ്യൂണിറ്റി ലൈഫിൽ നമുക്കിന്ന് സംഭവിച്ചിരിക്കുന്ന അഞ്ച് പ്രധാന വിഷയങ്ങളാണ് ഞാനൊന്ന് അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചത്. ഒന്ന്, നമ്മുടെ സ്കേഴ്സിറ്റി മാറി, നമ്മുടെ പട്ടിണി മാറി, നമുക്ക് സർപ്ലസ് ആയി എന്നുള്ളത് നമ്മുടെ വന്ന വഴിയെ നമ്മൾ വിസ്മരിക്കുവാനും മറ്റുള്ളവരെ വേണ്ട എന്ന് ചിന്തിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകുന്നതിന് പകരം ഞാനെന്ന ഭാവം, അഹങ്കാരം ഉണ്ടാക്കുന്ന എക്സസീവ് ഈഗോ നമുക്ക് കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമതായിട്ട്, ഒരു ക്രിസ്ത്യൻ കൾച്ചർ, സെൽഫ് ഗിവിംഗ് കൾച്ചറിൽ നിന്ന് നമ്മൾ ഈ ലോകത്തിന്റെ ഒരു സെൽഫ് സെൻട്രേഡ് കൾച്ചറിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത്. നാലാമതായി, നമ്മൾ മതാത്മകതയിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ശ്രദ്ധ ശക്തി നഷ്ടപ്പെടുത്തി ജീവിക്കുകയും ചെയ്യുന്നു. കർമ്മ അനുഷ്ഠാനങ്ങൾക്ക് കൂടുതൽ താല്പര്യം കാണിക്കുകയും അതാണ് ആത്മീയതയെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. അഞ്ചാമതായിട്ട്, സ്വർഗരാജ്യം എന്നുള്ളത് ഒരു തിയറിയായിട്ട് നിൽക്കുന്നു, അത് പ്രാക്ടീസ് ആക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത്. ഇവിടെ ഈ വേദഭാഗത്ത് പരിശുദ്ധനായ പൗലോസ് ലീഹ ഈ കമ്മ്യൂണിറ്റി ലൈഫിന് പ്രത്യേകിച്ചും ഉപയുക്തമാകുന്ന ഒരു സൊല്യൂഷൻ അവതരിപ്പിക്കുകയാണ്. അത് നമ്മുടെ കർത്താവിന്റെ മോഡലാണ്. നമ്മൾ വായിക്കുന്നത് അഞ്ചാം വാക്യത്തിൽ, ക്രിസ്തുവിലുള്ള അതേ ഭാവം നിങ്ങളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ആറാം വാക്യം മുതൽ എട്ടാം വാക്യം വരെ നമ്മൾ വായിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ക്രിസ്തു ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഒന്ന്, അവൻ താഴേക്ക് വന്നു, ഹി കെയിം ഡൗൺ. രണ്ടാമതായി, അവൻ ചെയ്തത് അവൻ താതാത്മ്യപ്പെട്ടു എന്നുള്ളതാണ്. ആരോട്? മനുഷ്യരോട് താതാത്മ്യപ്പെട്ടു. അപ്പൊ ക്രിസ്തുവിന്റെ മോഡലിൽ ഇത് രണ്ടുമുണ്ട്. അവൻ താഴേക്ക് വരികയും താതാത്മ്യപ്പെടുകയും ചെയ്തു. ഈ സമൂഹത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഇതാണ്, താഴേക്ക് വരണം, മറ്റുള്ളവരോട് താതാത്മ്യപ്പെടണം. ഇവിടെ ഒരു കാര്യം ക്രിസ്തു ചെയ്തത് വളരെ ശ്രദ്ധേയമാണ്. താഴേക്ക് വന്നപ്പോഴും താതാത്മ്യപ്പെട്ടപ്പോഴും ക്വാളിറ്റി നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പൊ ക്വാളിറ്റി നഷ്ടപ്പെടാതെ ഒരാൾക്ക് താഴേക്ക് വരുവാനും താതാത്മ്യപ്പെടുവാനും കഴിയുമ്പോഴാണ് ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുന്നത്. അത് കുടുംബനാഥനായാലും കുടുംബനാഥയായാലും വൈദികനായാലും ഏത് സമൂഹത്തിന്റെ ആളായാലും ശരി, ഇത്തരത്തിലുള്ള ഒരു സെൽഫ് എംപ്റ്റിയിങ് വിത്തൌട്ട് ലൂസിങ് ദ ക്വാളിറ്റി ആൻഡ് ഐഡന്റിഫൈയിങ് വിത്ത് ദ പീപ്പിൾ ഓഫ് ദ കമ്മ്യൂണിറ്റി ഈസ് ദ സൊല്യൂഷൻ. അത് ക്രിസ്തുവിന്റെ മോഡലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത്? ക്രിസ്തു ഈ രണ്ട് കാര്യം ചെയ്തപ്പോൾ ക്രിസ്തുവിന് ആ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ എൻഡ് റിസൾട്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളും അധിവസിക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സമാധാനപരമായ വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാനായിട്ട് സമൂഹത്തിൽ അധിവസിക്കുന്നവർക്കൊക്കെ കുറെ കൂടെ വിനയപ്പെടുവാനും താഴേക്ക് വരുവാനും ഐഡന്റിഫൈ ചെയ്യുവാനും താതാത്മ്യപ്പെടുവാനും ഒക്കെ കഴിയണം. അങ്ങനെ വന്നാൽ ആ സമൂഹം രൂപാന്തരപ്പെടും എന്നുള്ളത് ഓർക്കുക. ക്രൂശിലെ മരണത്തോളം താഴ്ത്തി എന്നാണ് ഇവിടെ പറയുന്നത്. അത്രമാത്രം സെൽഫ് എംപ്റ്റിയിങ് ആയി. ഞാൻ പലപ്പോഴും യേശു നമ്പുരാൻ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നതിനെ ധ്യാനിക്കുന്ന അവസരങ്ങളുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഉള്ളിൽ ബലമുള്ളവന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഇത്ര കുനിയാനും ഇത്ര താഴുവാനും. ഉള്ളിൽ ദൈവമുള്ളവന്, ഉള്ളിൽ ആത്മാവുള്ളവന് മാത്രമേ കഴിയുകയുള്ളൂ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനായിട്ട്. നമ്മുടെ ഞാനത് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചതാണ്, നമുക്ക് കുനിയാനും താഴാനും കഴിയാത്തതിന്റെ കാരണം നമ്മുടെ ഉള്ളിൽ ദൈവമില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്കുള്ളിൽ ബലമില്ല എന്നുള്ളതാണ് കാരണം. ആ ബലമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കുനിഞ്ഞു പോയാൽ നമ്മൾ ദാസരായി പോകുമെന്നോ അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നോ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകുന്നു. യേശുക്രിസ്തു ഉള്ളിൽ ബലമുള്ള ആളായിരുന്നു. യേശുക്രിസ്തുവിനുള്ളിൽ വലിയ ശക്തി ഉണ്ടായിരുന്നു, ഒരു സമാധാനം ഉണ്ടായിരുന്നു, ഒരു ഇന്നർ പീസ് ഉണ്ടായിരുന്നു, ഇന്നർ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ആ ഇന്നർ പീസും ഇന്നർ സ്ട്രെങ്തും ഉള്ളവർക്ക് മാത്രമേ വിനയപ്പെടാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്ക് എല്ലാ മേഖലകളിലും അത് കാണാനായിട്ട് കഴിയും. ഇപ്പം അറിവിനെ കുറിച്ച് നോളജ് എന്ന വാക്കുമുണ്ട്, വിസ്ഡം എന്ന വാക്കുമുണ്ട്. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ വളരെയധികം വിദ്യാഭ്യാസമുള്ള ഡോക്ടറേറ്റ് ഉള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് പലപ്പോഴും ചിലർക്കെങ്കിലും അഹങ്കാരം ഉണ്ടായതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നോളജേ ഉള്ളൂ, വിസ്ഡം ഇല്ല. ഇതുപോലെ പല കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു ഉള്ളിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് പേഴ്സണാലിറ്റി, അത് തെറ്റിദ്ധരിക്കേണ്ട, അരഗൻസ് അല്ല സ്ട്രോങ് എന്ന് പറയുന്നത്, അതിനെ തെറ്റിദ്ധരിക്കാനുണ്ട്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് അരഗൻസ് അല്ല. സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞാൻ പറയും അത് വലിയൊരു ആത്മാവിന്റെ വലിയ ശക്തിയാണ്. ആ സ്ട്രെങ്ത് ഉണ്ടാകുവാനായിട്ട് ഇടയാകണം. യേശു ക്രിസ്തുവിൽ അത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു മടിയുമില്ലായിരുന്നു താഴേക്ക് വരുവാനും ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാനും. കാരണം അങ്ങനെ ചെയ്യുമ്പോഴും അവന് നഷ്ടപ്പെടുവാനായിട്ട് ഒന്നുമില്ലായിരുന്നു, ദുരഭിമാനമില്ലായിരുന്നു, ശുശ്രൂഷയുടെ ഭാവമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വേദഭാഗം തീർച്ചയായും അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ക്രിസ്തുവിന്റെ ഒരു മോഡൽ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ തയ്യാറാകണം എന്നുള്ളതാണ്. നമ്മൾക്ക് ക്രിസ്തു ഒരു യാഥാർത്ഥ്യമാകണം. ക്രിസ്തു ഒരു തിയറിയല്ല, ക്രിസ്തു ഒരു സ്റ്റോറിയല്ല, ക്രിസ്തു ഒരു ഹിസ്റ്ററിയല്ല, ക്രിസ്തു ഒരു യാഥാർത്ഥ്യമായി ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയി നമുക്ക് തീരുമ്പോൾ മാത്രമേ ഇത്തരത്തിലേക്ക് താഴുവാനും വിനയപ്പെടുവാനും ഒരു സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുവാനും നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്ന സമൂഹം, അത് കുടുംബമായാലും പള്ളിയായാലും പ്രവർത്തന മേഖലയായാലും, അവിടെയൊക്കെയും ക്രിസ്തുവിന്റെ ഈ ആത്മാവിൽ ക്രിസ്തുവിന്റെ ഈ ശിഷ്യത്വം സ്വീകരിച്ച് കുറെ കൂടെ വിനയപ്പെടുവാൻ നമുക്ക് ഇടയാകട്ടെ. എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും കർത്താവിന്റെ കൃപ സമൃദ്ധിയായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷ അനേക ആളുകൾ ശ്രവിക്കുന്നു, അതിൻ്റെ ആത്മീയ അനുഭവം ഉണ്ടാകുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി അഭിവന്ദ്യ തിരുമേനിയോടും വന്ദ്യ വൈദികരോടും, പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിലൊക്കെയും ഈ അരമനയിൽ താമസിക്കുമ്പോൾ ലഭിച്ച സ്നേഹത്തിന് ഫിലിപ്പോസ് അച്ഛനോടും സന്തോഷച്ഛനോടും ഇവിടെയുള്ള കുട്ടികളോടും എല്ലാവരോടും എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് വാക്കുകളെ
ചുരുക്കുന്നു. എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തെ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അഭിനന്ദ തിരുമനസ്സുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ വളരെ ഉന്നതിയുള്ള ഒരു ചിന്തയാണ് നമുക്ക് പറഞ്ഞു തന്നത്. ഈ വേദഭാവം പലപ്പോഴും ധ്യാനിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മളൊക്കെ പലരും കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും എനിക്ക് തോന്നുന്നില്ല ഇത്ര ആഴമായിട്ട് ഈ ഒരു ചിന്ത നമ്മളെ സ്പർശിച്ചിട്ടുണ്ടെന്ന്. കാരണം വ്യക്തിജീവിതത്തെ, പ്രത്യേകിച്ച് ആധുനിക ലോകത്തിന്റെ ആധ്യാത്മിക ജീവിതത്തിന്റെ അധംപതനത്തിന്റെ പാളിച്ചകളെയൊക്കെ വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ചിന്തിക്കത്തക്കവണ്ണം സമഗ്രമായ ഒരു രൂപാന്തരം, ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകത്തക്കവണ്ണം വിധത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തല് നല്ല സാഖ്യതകളാണ് അഫീന തിരുമനസിന്റെ വാക്കുകളിൽ കൂടി നമുക്ക് ലഭ്യമായത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ക്രിസ്തുവിന്റെ ജനനത്തിന് വേണ്ടി വീണ്ടും ആ ഒരു ശ്രേഷ്ഠമായ ഓർമ്മയെ അനുസ്മരിക്കത്തക്കവണ്ണം നമ്മളെ തന്നെ ഒരുക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് ഈ ശ്രേഷ്ഠമായ ചിന്ത ഭൗതിക അല്ലെ ആത്മീക ജീവിതത്തിൽ ഒന്നുപോയ പാളിച്ചകളെ ഒന്ന് വിലയിരുത്തുവാനും ഇതിനൊക്കെ അപ്പുറമായി ഉയരുന്നതാണ് വലിയ ഉയർച്ച, ഹൃദയത്തിന്റെ താഴ്ചയാണെന്ന് നമ്മുടെ കർത്താവ് തന്നെ പല ഭാഗത്ത് പറഞ്ഞു തന്നിട്ടുള്ള ആ ചിന്തകളെ ഊന്നിക്കൊണ്ട് അല്ലെ അടിസ്ഥാനമാക്കി പ്രത്യേകിച്ച് തിരുമനസ് നമ്മളെ ഓർപ്പിച്ച ആ ചിന്തകളുമൊക്കെ നമ്മളെ സ്വാധീനിച്ചുകൊണ്ട് ജീവിക്കത്തക്കവണ്ണം ഈ ദിനങ്ങളൊക്കെ നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ ആഴമായ ഗഹനമായ ഒരു വിഷയം അതിരുമേനി എടുത്തു. ഒരുപക്ഷെ ഒരു 15 മിനിറ്റ് കൊണ്ട് സാധാരണക്കാർക്ക് ഇത്ര ആഴമായ വിഷയത്തെ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ പ്രയാസമാണ്. എങ്കിലും തിരുമേനി അത് വളരെ നല്ല രസകരമായി ഉൾക്കൊള്ളത്തക്കവണ്ണം അത് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഈ പ്രാർത്ഥനാ കൂട്ടമായിട്ടുള്ള നന്ദിയൊക്കെ അഫീന തിരുമനസിനെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തുടർന്നും ഇപ്പോൾ ഈ രാജ്യത്ത് കടന്നു വരുമ്പോഴും ഈ ബുധനാഴ്ച പ്രയറിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠമായ വാക്കുകൾ ഉണ്ടാകണമേ എന്ന് വളരെ വിനയത്തോടുകൂടി ഈ സമയത്ത് അപേക്ഷിക്കുന്നു. അതോടൊപ്പം അവിടുത്തെ പ്രാർത്ഥനയിൽ ഞങ്ങളെയൊക്കെ ഓർക്കണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പ് വിശേഷ ഗീതങ്ങളിലെ നിരന്തരം ധ്യാനാത്മകമായിട്ട് പാടാറുള്ള കർത്താവെ കറയില്ലാത്ത എന്ന ഗീതത്തിന്റെ കർത്താവെ മലിനതയിൽ നിന്നൊഴുകുന്നത് ഈ ലോകത്തിൽ നിന്നുള്ള ആ ഒരു ഭാഗം മുതൽ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.
കർത്താവെ മലിനതയിൽ നൊഴിയുന്നതു നീ ലോകത്തിൽ ഇമ്പങ്ങള വെടിയുന്നതു ബ്രഹ്മലതീർത്ഥം മൽകണമേ കാമവികാരമശുദ്ധതയും സുഖഭോഗഭൂമിവാകയും നിരുപികാതെയിരിക്കുന്ന ബ്രഹ്മലതീർത്ഥം മൽകണമേ അതിഭക്ഷണവും ലഹരിയും സാധനമെന്നിവയും നിലുമേ പ്രിയമില്ലാതെ ഇരിക്കുന്ന ബ്രഹ്മലജിത്തം നൽകണമേ കർത്താവേ ദ്രവ്യാഗ്രഹവും മതിയില്ലായ്മയുമറ്റു സദാ കർത്താവൊക്കെ വെറുക്കുന്ന ബ്രഹ്മലജിത്തം നൽകണമേ കർത്താവേ ഉന്നത ഭാവം തന്നെ മകുന്ന ബ്രഹ്മലജിത്തം നൽകണമേ ഉന്നത സിംഹാസനമല്ല നിസ്സാരമതന്നോർക്കുന്ന അധികാരഭ്രമമില്ലാത്ത ബ്രഹ്മലജിത്തം നൽകണമേ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലവണയെ വടക്കം. അതോടൊപ്പം നമ്മുടെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട പേരുകൾ ഈ സമയത്ത് വായിക്കുന്നത് ലുക്കോമിയ കൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന മിസ്റ്റർ ജോർജ് കുര്യന്റെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതോടൊപ്പം പ്രയർ റിക്വസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ക്രിസ്റ്റീന, അതുപോലെ പാപ്പച്ചൻ, കുഞ്ഞുമോള്, പ്രൈസിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. രാജിയെ ദൈവസന്നിധിയിൽ ഓർക്കാം. വർഗീസിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരുടെയെങ്കിലും പേരുകളോ നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ, രോഗമായിട്ട് മാത്രമല്ല മറ്റേതെങ്കിലും പ്രതിബന്ധങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളെയൊക്കെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും അവരുടെ ബലത്തിന് സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഫാറക്കിമോർ, ഞങ്ങളെ സ്നേഹിക്കുന്ന തമ്പുരാനെ, ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അങ്ങയുടെ തൃപ്പാത്തങ്ങളെടുത്ത് വരുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിച്ചുവല്ലോ. ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ, ഞങ്ങളുടെ കുറ്റങ്ങളെ കുറക്കണമേ. അങ്ങ് ഞങ്ങളുടെ അടുക്ക ഇറങ്ങി വരത്തക്കവണ്ണമുള്ള ഹൃദയ വിശാലതയോ വിശുദ്ധിയൊന്നും ഞങ്ങൾക്കില്ല. അത് പരിപൂർണമായിട്ട് ഞങ്ങൾ സമ്മതിക്കുന്നു. എങ്കിലും അനുതാപത്തോടും വിനയത്തോടും താഴ്മയോടും കൂടെ ഹൃദയം തൊട്ട് അങ്ങനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ വീണ്ടും ഇറങ്ങി വരുവാൻ തക്കവണ്ണം തിരുമനസാൽ ചെയ്യുന്ന അങ്ങയുടെ ആർദ്രമായ കരുണ ഞങ്ങളുടെ മേൽ ചുരിയണമേ. ആ വലിയ കരുണയാണല്ലോ ഞങ്ങൾ ഈ ലോകത്തിൽ നയിക്കപ്പെടുന്നതും നടത്തപ്പെടുന്നതും ഒക്കെ. പാപത്തിന്റെയും പ്രതിബന്ധങ്ങളുടെയൊക്കെ തലത്തിൽ വീണു പോകാൻ ഇടയുണ്ടായിരുന്നിട്ടും വീണ്ടും ഞങ്ങളെയൊക്കെ അതിൽ നിന്ന് ആ ദുരാശയുടെ ചുഴിയിൽ നിന്ന് വീണ്ടെടുക്കുന്നത് അവിടുത്തെ ബലമുള്ള കഷ്ടങ്ങളാകുന്നു. തമ്പുരാനെ, ജീവിതത്തിന്റെ അവസാനം വരെയും ആ ബലമുള്ള കാര്യങ്ങളിൽ മുറുകെ പിടിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെയൊക്കെ അവർ സഹായിക്കണമേ. ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നവരും ഞങ്ങൾ ഓർക്കുന്നവരുമായിട്ട് എല്ലാവരെയും അങ്ങയുടെ തിരുമുമ്പാകെ വീണ്ടും വയ്ക്കുന്നു. ഞങ്ങളെയൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ ലഭിക്കുന്ന ഇതുപോലെയുള്ള കൂട്ടായ്മകളൊക്കെയും അങ്ങയോടുള്ള ആഴമായ ബന്ധത്തിൽ അങ്ങയുടെ ശരീരത്തിന്റെയും മനസ്സിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കത്തക്കവണം ഞങ്ങളെ തന്നെ ഒരുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ചിന്തകൾക്ക് വെളിച്ചം നൽകണമേ. ഞങ്ങളുടെ വിചാരങ്ങൾക്ക് വിശുദ്ധി നൽകണമേ. പ്രത്യേകിച്ച് സഭയുടെ ആരാധന വർഷങ്ങളിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ തക്കവണ്ണം സഭ അങ്ങയുടെ കൽപ്പന പ്രകാരം നിർദ്ദേശിക്കുകയും പർവപ്പെടുത്തുകയും ചെയ്യുന്ന കാലഘട്ടങ്ങളിലൊക്കെയും ആ ചിന്തകളെ സ്വാംശീകരിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ. ഞാൻ വിശുദ്ധരായിരിക്കുന്നതോടെ നിങ്ങൾ വിശുദ്ധരായിരിക്കും എന്ന് കൽപ്പിച്ച പ്രകാരം ഏത് തലത്തിലുള്ള വിശുദ്ധി ഞങ്ങളിൽ നിന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നുവോ ആ തിരിച്ചറിവോടുകൂടെ നന്മയിൽ ജീവിപ്പാൻ ഞങ്ങളെയൊക്കെ പഠിപ്പിക്കണമേ. ചെളിപുരണ്ട ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തിന്റെ കളങ്കം പറ്റാതെ വണ്ണം അങ്ങയുടെ സ്പർശനത്തിൽ കൂടി ശുദ്ധിയോണം പ്രാപിപ്പാൻ ഞങ്ങളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായിട്ട് പേര് പറഞ്ഞവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വേദനയോടും അസ്വസ്ഥതയോടും ജീവിതത്തിൻ്റെതായ രോഗത്തിൻ്റെതായ ഭയത്തോടെ കഴിയുന്നവരെയൊക്കെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ലോകമോ വൈദ്യന്മാരൊന്നും നൽകാൻ സാധിക്കാത്ത അതിനപ്പുറമായ ദൈവിക കരത്തിന്റെ സ്പർശനം അനുഭവിപ്പാൻ തക്കവണ്ണം അവരെയൊക്കെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ തീവ്രതയിലും ദൈവസ്നേഹത്തിന്റെ സ്പർശനവും സാന്ത്വനം അനുഭവിപ്പാനും അതിൻ്റെയൊക്കെ അപ്പുറമായിട്ട് നിന്നെ മഹത്വപ്പെടുത്തത്തക്കവണ്ണമുള്ള ആത്മീയ വിശുദ്ധിയിലേക്ക് നന്മയിലേക്ക് അവരെയൊക്കെ അവിടുന്ന് നയിക്കണമേ. ഏത് പ്രതിബന്ധങ്ങളുടെ മധ്യത്തിലും എൻ്റെ കൂടെ തമ്പുരാനുണ്ടെന്നുള്ള ഒരു ആഴമായ ചിന്തയും വിചാരവും വിശുദ്ധിയും ഒക്കെ അവർക്ക് പ്രദാനം ചെയ്യണമേ. രോഗത്തിന്റെ തീവ്രത കൊണ്ട് വേദന കഠിനമാകുമ്പോഴും ആ വേദനയെ മറയ്ക്കത്തക്കവണ്ണം അങ്ങയുടെ കരങ്ങൾ അവരെ സ്പർശിക്കണമേ. ദൈവം മുറിക്കുന്നവനും മുറിവ് കിട്ടുന്നവനുമാവുന്ന ഈയോബത്തെ പുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ഉണ്ടാകാവുന്ന മുറിവുകളൊക്കെ ഉണക്കുന്ന ദൈവീകാരത്തിന്റെ സാന്ത്വനം ജീവിതത്തിന്റെ അവസാന ബലം അനുഭവിപ്പത്തക്കുള്ള ഭാഗ്യം നിന്റെ മക്കൾക്കൊക്കെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചികിത്സിക്കുവാൻ തക്കവണ്ണം സാമ്പത്തിക പ്രയാസമുള്ളവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഉറ്റവർ നഷ്ടപ്പെട്ട വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകം എത്ര ആശ്വസിപ്പിച്ചാലും ആശ്വാസത്തിനൊന്നും അർത്ഥമില്ലല്ലോ. തമ്പുരാനെ, അങ്ങയുടെ സാന്നിധ്യം അവരുടെ എല്ലാ മാനസിക സംഘർഷങ്ങളെ നീക്കിക്കളഞ്ഞ് ദൈവീകമായ പ്രത്യാശയിലും ബലത്തിലും അവരെയൊക്കെ ഉറപ്പിക്കണമേ. പ്രത്യേകിച്ച് അസ്വസ്ഥകൾ കൂടി കടന്നുപോകുന്ന ആളുകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ബലവും പ്രത്യാശയും നീ അവർക്ക് പ്രദാനം ചെയ്യണമേ. ദൈവം എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സഭയിലും സഭയ്ക്ക് പുറത്തുമായിട്ടുള്ള കുഞ്ഞുങ്ങളെയൊക്കെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളും അങ്ങയുടെ ശ്രദ്ധയിലും സംരക്ഷണയിലും വളരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും കഴിവും ശക്തിയും നൽകണമേ. ലോകത്തിന്റെ അറിവ് നേടുന്നതിനേക്കാൾ അപ്പുറമായി ദൈവത്തിന്റെ ഉയരങ്ങളിലെ ജ്ഞാനം കണ്ടെത്തുവാൻ തക്കവണ്ണം അവർക്ക് ആഴമായ പ്രചോദനം നൽകണമേ. അവരെയൊക്കെ അവിടെ നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. യുവാക്കന്മാർ യുവതികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്ന ബലവും ശക്തിയും ഒക്കെ ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന വിവേകം, തിരിച്ചറിവും, പക്വതയും നീ അവർക്ക് പ്രദാനം ചെയ്യണമേ. മദ്യപാനത്തിലും മയക്കുമരുന്നിലും ശരീരവും മനസ്സുമൊക്കെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കുന്ന മക്കൾക്ക് നല്ല തിരിച്ചറിവും തിരിച്ചുവരവും ലഭിക്കാൻ തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധാത്മാവ് അവരെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബ ബന്ധങ്ങളിലും ദൈവിക സ്നേഹവും ഉണ്ടാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ത്യാഗത്തോടും വിനയത്തോടും അങ്ങ് എന്താഗ്രഹിക്കുന്നു അതനുസരിച്ച് പരിവപ്പെടുവാൻ തക്കവണ്ണം ഓരോ മക്കളെ അവിടുന്ന് ഇടയാകെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ നശിപ്പിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനത്തിൽ നിന്നും നീ അവരെയൊക്കെ വിമോചിപ്പിക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാട്ടിലുമായിട്ട് കഴിയുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവീകമായ സമാധാനത്തോടും സ്വസ്ഥതയോടും ജീവിപ്പാൻ തക്കവണ്ണം ഒക്കെ സഹായിക്കണമേ. വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞിട്ടും അനുയോജ്യരായ പങ്കാളി ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർക്ക് സന്തോഷത്തോട് അങ്ങയുടെ സന്നിധിയിൽ വരത്തക്കവണ്ണം അനുയോജ്യരായ പങ്കാളി ലഭിക്കാൻ സഹായിക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി സന്തോഷിപ്പാൻ തക്കവണ്ണം ഉത്തമരായ സന്താനങ്ങളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ല ഉപജീവനത്തിനുള്ള വഴി തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരതയും നല്ല ജോലി ചെയ്യാനുള്ള ആരോഗ്യവും നല്ല പ്രതിഫലം തക്കൊണ്ട് സഹായിക്കണമേ. തമ്പുരാനെ സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു, ഈ സഭയോട് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ലോകത്തിന് മുമ്പാകെ വെളിച്ചം നൽകുന്ന നല്ല ഒരു വിളക്കായിട്ട് തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ഈ സഭയെ അനുനിമിഷ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കണമേ. ഈ സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവാതിരിവേണി എല്ലാ ഭദ്രാസന മത്രാപോലിത്തമാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തിന് മത്രാപോലത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനയ്ക്കുള്ള കഴിവും പ്രാപ്തിയും വെളിച്ചവും വെട്ടവും ഒക്കെ അദ്ദേഹത്തിന് പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് ഇന്നത്തെ സാന്നിധ്യം കൊണ്ട് നിറച്ച പിന്നെ തിരുവേണി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ചിന്തകളെ അവിടുന്ന് വിശാലമാക്കണമേ. അനേകരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്ന ഉത്തമ ശ്രേഷ്ഠയുടേനായിട്ട് നയിപ്പാൻ തക്കവണ്ണം, മോശ ജനതയെ നയിച്ചതുപോലെ സ്വർഗീയ കാനാനിലേക്ക് നയിക്കത്തക്കോണമുള്ള വെളിച്ചവും വെട്ടവും ആത്മീയ അറിവും ഒക്കെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഓരോ ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ലാസ്തിക സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെയൊക്കെ ശുശ്രൂഷിക്കുന്നവരെയും ഒക്കെ ഓർക്കുന്നു. അവരെയൊക്കെ അവിടുന്ന് വാഴ്ച അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഇതിന്റെ ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദം മൂലവും പ്രകൃതി ദുരന്തം മൂലവും കഷ്ടം അനുഭവിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ അവിടുന്ന് ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും ഈ ടെലിഫോണിക് പ്രാർത്ഥന സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും അടുത്ത കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷകളൊക്കെ സംബന്ധിക്കുമ്പോഴും ഞങ്ങളുടെയൊക്കെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കപ്പെട്ടവരായി അങ്ങയുടെ തിരുജനനം ഓരോ കാലഘട്ടത്തിലും ഓർക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കത്തക്കവണ്ണം ഞങ്ങളെ തന്നെ ഒരുക്കുവാനും അവനിടയാക്കി തീർക്കണം. എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ക്ഷമിക്കണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെയും ഇന്നൊന്നാളും സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം
വരണമേ.
നിലത്തെ ഭൂമിയിലാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള
ക്ഷമിക്കണമേ.
പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. മുന്നോട്ട് ഞങ്ങളെ രക്ഷിക്കണമേ. നിറഞ്ഞ മറിയുമേ, നിനക്ക് സമാധാനം.
നമ്മുടെ
ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും വന്ന
സമയത്ത്
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും എല്ലാ വ്യക്തികളോടും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ദാസരുടെ ആത്മാക്കളോടും എല്ലായ്പ്പോഴും ഒന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരോടും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് സാന്നിധ്യം ശ്രേഷ്ഠമായൊരു ചിന്ത പകർന്നു വന്ന അഭിയുടെ സറാഫിന്തിരുമേനുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. തുടർന്നും അങ്ങയുടെ സാന്നിധ്യമൊക്കെ ശുശ്രൂഷയിലുണ്ടാകണമേ എന്ന് വിനയമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിനെ സംബന്ധിച്ച ഭദ്രാസനത്തിന്റെ എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് അരമനയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന ഫിലിപ്പോസിനെയും സന്തോഷത്തോളം നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന വിശ്വാസികൾ പ്രത്യേകിച്ച് അരമനയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും ദൈവസന്നിധിയിൽ ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച ജോളിയെയും അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്ന മനോജിനെയും വീണ്ടും നന്ദിയോടെ ഓർക്കുകയും എല്ലാവിധമായ സ്നേഹം ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. നന്ദി അറിയിക്കുന്നു. ദൈവം ഇവരെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.